Talking about starting the book of Colossians here, Colossians chapter 3, Colossians chapter 3, verses 16 to 17.
ഹലോ സ്നേഹത്തിൽ ഉള്ള നമ്മുടെ പഠനം തുടരാം. മൂന്നാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളാണ് ഇന്ന്
ചിന്തിക്കുന്നത്.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചു നന്ദിയോടെ നിങ്ങൾ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
Gracious Lord, our Heavenly Father,
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
yes, you are the Lord of the universe,
നീ അഖിലാണ്ടത്തിന്റെ ഉടയവൻ,
Lord Almighty,
നീ സർവശക്തിയുള്ള ദൈവം,
yet you are our Father,
എങ്കിലെ തന്നെയും നീ ഞങ്ങളുടെ പിതാവായിരിക്കുന്നുവല്ലോ.
And we thank you for access to our throne room,
നിന്റെ സിംഹാസനത്തിന് അടുത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശനമുള്ളതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
All because of the blood of Jesus Christ, your Son,
നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അത് സാധ്യമാകിയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും.
We are what we are because of that finished work, Lord,
കർത്താവേ, അവന്റെ നിവർത്തിച്ച പ്രവൃത്തിയാൽ അത്രേ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നു.
Because you have released us, you have delivered us from the domain of darkness and brought us into your light.
അന്ധകാരത്തിന്റെ അധികാരത്തിൽ ഞങ്ങളെ വിടുവിച്ച പുത്രന്റെ രാജ്യത്തിൽ വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇതിന്റെ മക്കളാക്കി തീർത്തുവല്ലോ. ബന്ധനത്തിൽ ഞങ്ങളെ വിടുവിച്ചുവല്ലോ കർത്താവ്.
നിന്റെ
വിശുദ്ധ നാമത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഞങ്ങളെ ഇത് പ്രാപ്തരാക്കിയല്ലോ. ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇതിനോടുകൂടി ഇരുത്തിയിരിക്കുന്നുവല്ലോ കർത്താവ്. ഞങ്ങളുടെ ജീവൻ ദൈവത്തിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യും. ഞാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധമായ വചനം, വിലയേറിയ വചനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ഈ സന്ധ്യാസമയത്തിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വചനം ഐശ്വര്യമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് രൂപാന്തരം നൽകുമാറാകണം. നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അനുരൂപരാക്കി ഞങ്ങളെ തീർക്കുമാറാകണമേ. നിന്റെ നാമം അതിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
And we began looking at four motives in Colossians chapter 3, verses 12 to 17.
കൊലോസ്ലേഖനം മൂന്നാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാല് ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങളെ കുറിച്ച് നാം സംസാരിച്ചു തുടങ്ങി.
Four motives to live a life that is set apart holy unto God.
ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിപ്പാൻ ഉപയുക്തമായ യോഗ്യമായ നാല് കാരണങ്ങൾ.
Paul tells us that as believers we have experienced the grace of Christ.
വിശ്വാസികളെ നിലയിൽ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. പന്ത്രണ്ട് മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് അത് നാം കാണുന്നത്.
And as believers we experience the peace of Christ.
വിശ്വാസികളെ നിലയിൽ ദൈവത്തിന്റെ സമാധാനവും അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. മൂന്നാം അധ്യായം 15 വാക്യം ആ കാര്യം പറയുന്നു.
Then as believers we experience God's word in our life.
വിശ്വാസികളെ നിലയിൽ ദൈവത്തിന്റെ വചനം നമുക്ക് അവൻ നൽകിയിരിക്കുന്നു. പതിനാറാം വാക്യം അത് സൂചിപ്പിക്കുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ നാം കർത്താവിന്റെ നാമം ധരിച്ചവരായിരിക്കും. 17 വാക്യത്തിൽ അത്
കാണാം.
കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നമുക്ക് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനുള്ള നാല് സുപ്രധാനമായ കാരണങ്ങളാണിവ. വിശുദ്ധ ജീവിതം നയിപ്പാനുള്ള നാല് ലക്ഷ്യങ്ങൾ. ഇത് ക്രിസ്തുയേശു വിശ്വസിക്കുന്നവർക്കാണ് സാധ്യമാകുന്നത്. അതുകൊണ്ടത്രേ വിശ്വാസികൾ വേർതിരിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിക്കുന്നത്. ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടതായ ഒരു ജീവിതം, ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതായ ഒരു ജീവിതം, ലോകത്തിൽ നിന്ന് വേർതിരിച്ചവർ. ലോകം എന്നതുകൊണ്ട് ദൈവത്തെ കൂടാതെയുള്ള സമൂഹം എന്നാണ് അർത്ഥം. നാം ഈ ലോകം വിട്ടു പോകണം എന്നല്ല അതിന്റെ അർത്ഥം.
Separation means we are still in contact with this world, but we are not contaminated by this world.
വേർപാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ലോകത്തോട് നാം ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും ലോകത്താൽ കളങ്കപ്പെടുന്നില്ല എന്നാണ്.
The world doesn't squeeze us into its mold.
ലോകം അതിന്റെ അച്ചിലേക്ക് നമ്മുടെ വാർത്ത എടുക്കുന്നില്ല.
We squeeze the world around us into God's mold.
എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തെ ദൈവത്തിന്റെ അച്ചിൽ വാർത്തെടുപ്പാൻ അത്രേ നാം ശ്രമിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം കൊലോസ് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യമാണ്
പരിശോധിച്ചത്.
അത് തീർക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലല്ലോ.
3-ാം അധ്യായം
16-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ എന്നാണ്.
Teaching and admonishing one another in all wisdom, singing psalms and hymns and spiritual songs with thankfulness in your hearts unto God.
സംഗീതങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി.
You look at what psalms and hymns and spiritual songs mean.
എന്താണ് സംഗീതങ്ങളും സ്തുതികളും ആത്മീയഗീതങ്ങളും എന്ന് നാം പരിശോധിച്ചു.
And we saw how important singing is in heaven. How important singing is in heaven.
സ്വർഗ്ഗത്തിൽ സംഗീതത്തിന്റെ സ്ഥാനം എന്താണ് എന്ന് നാം ചിന്തിച്ചു.
And how important singing is when we worship God on earth.
നാം ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ സംഗീതത്തിനുള്ളതായ സ്ഥാനം എന്ത് എന്ന് നാം ചിന്തിച്ചു.
We also saw how we can be participants of the heavenly song.
സ്വർഗീയമായ ഗാനത്തിന്റെ ഭാഗഭാക്കുകളായി നമുക്ക് എങ്ങനെ തീരുവാൻ കഴിയും എന്ന് നാം ചിന്തിച്ചു.
So psalms, hymns and spiritual songs inhabit our personal and corporate worship.
അതുകൊണ്ട് സംഗീതങ്ങളും സ്തുതികളും ആത്മീയഗീതങ്ങളും നമ്മുടെ വ്യക്തിപരമായ ആരാധനയിലും സഭയായുള്ള ആരാധനയുടെയും ഭാഗമായി തീർന്നിരിക്കുക.
So the believer sings to himself, he sings as to the Lord and to other believers.
വിശ്വാസി തന്നെത്താൻ പാടുന്നു, അവൻ കർത്താവിനെന്നോണം പാടുന്നു, അവൻ മറ്റു വിശ്വാസികളോടുകൂടി ചേർന്ന് പാടുന്നു.
And God's word fills our singing.
ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ഗാനത്തിന്റെ മുഖ്യ വിഷയം.
That's why the lyrics of the song are so important.
അതുകൊണ്ടാണ് ഗാനത്തിന്റെ വരികൾ സുപ്രധാനമായി തീരുന്നത്.
So we instructed by God.
നാം ദൈവത്താൽ ഉപദേശം പ്രാപിച്ചവരായി തീരുന്നു. നാം അങ്ങനെ പാടുമ്പോൾ നാം ദൈവത്താൽ ഉപദേശം പ്രാപിച്ചവരായി
തീരുന്നു.
നാം ആരാധനയിലാണ്, ആരാധനയാണ് ഗാനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തോടുള്ള ആരാധന.
We're also singing to one another.
നാം അന്യോന്യം ഗാനങ്ങൾ കൊണ്ട് ഉത്തേജിപ്പിക്കുകയാണ്
ചെയ്യുന്നത്.
ഉത്സാഹിപ്പിക്കുകയാണ്
അന്യോന്യം.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും നാം സഭയായിട്ട് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കും.
In the letter to the Corinthians, we see Paul describing a worship service.
കൊരിന്ത്യരുടെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു ആരാധന ശുശ്രൂഷയെ വർണ്ണിക്കുന്നത് ശ്രദ്ധിക്കാം.
1 Corinthians 14:26.
1 Corinthians 14:26.
What then, brothers, when you come together, that means when you come together for.
ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ എന്നത് ആരാധനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ എന്നർത്ഥം.
Each one has a hymn.
ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്.
Let all things be done for building up.
സകലവും ആത്മീയ വർദ്ധനയ്ക്കായി ഉതകട്ടെ.
So through worship, through prayer, through the word of God, we build each other.
ആരാധനയിൽ, പ്രാർത്ഥനയിൽ, ദൈവവചനത്തിൽ നാം അന്യോന്യം കെട്ടുപണി ചെയ്യുകയാണ്.
And our singing is from our hearts, not just from our lips.
നമ്മുടെ വായ് കൊണ്ടല്ല, അധരം കൊണ്ട് മാത്രമല്ല, ഹൃദയത്തിൽ നിന്നാണ് നാം അവന് ഗാനങ്ങളെ ഉയർത്തുന്നത്.
But if the word of God is not in our hearts, then we cannot sing from our hearts.
എന്നാൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ ഹൃദയം കൊണ്ട് പാടുവാനായിട്ട് അസാധ്യമായി തീരും.
That's why it's so important to saturate our thinking and our feeling with God's word.
അതുകൊണ്ടാണ് ദൈവവചനത്താൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും നിറയ്ക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്.
And then God's word will enrich our public and private worship.
അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ പരസ്യമായ ആരാധനയും രഹസ്യമായ ആരാധനയും സമർത്ഥമുള്ളതാക്കി തീർക്കും.
That's why Colossians 3:16 says, let the word of Christ.
അതുകൊണ്ടാണ് കൊലോസ് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന്. നമ്മുടെ ഗാനങ്ങൾ കൃപയോടുകൂടിയതായിരിക്കണം എന്ന് അപ്പോസ്തലൻ തുടർന്ന്
പറയുകയാണ്.
വിവർത്തനത്തിൽ നന്ദി പ്രകടിപ്പിക്കുക എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിങ് ജെയിംസ് വിവർത്തനത്തിലാകട്ടെ കൃപയോടുകൂടിയത് എന്ന് ഉദ്ധരിച്ചു. കൊലോസ് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം.
Singing with grace in your hearts to the Lord.
സംഗീതങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി.
Grace involves thanksgiving.
കൃപ എന്നത് നന്ദിയെ പ്രകടിപ്പിക്കുന്നതായ അതുമാണ്.
In fact, the Greek word for grace is charis.
Charis എന്ന പദമാണ് കൃപ എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
And we get the word charisma from
കരിസ്മ എന്ന പദം വരുന്നതും കാരിസ് എന്ന കൃപ എന്ന വാക്കിൽ
നിന്നാണ്.
ഹൃദയത്തിന്മേൽ ദൈവത്തിന്റേതായ സ്വാധീനത്തെയാണ് കാരിസ് എന്ന പദം കൊണ്ട്
അർത്ഥമാക്കുന്നത്. Touches every aspect of our life.
ആ ദൈവികമായ സ്വാധീനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നതാണ്.
It reflects in every area of our life.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കുന്നതാണ് ആ സ്വാധീനം.
Because we are born of
കാരണം നാം ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ജനനം പുതുജനം പ്രാപിച്ചു. അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവന്റെ ആത്മാവാണ് നമ്മെ ഉള്ളിൽ രൂപാന്തരം നൽകുന്നത്. അതുകൊണ്ട് നാം കൃപ നിറഞ്ഞവരായിത്തീരുന്നു.
Now,
we have not experienced grace before we came to Jesus. I was a
violent man before
I came. കർത്താവിനെ അറിയുന്നതിന് മുമ്പ് വളരെ ഭീകരനായ ഒരു മനുഷ്യനായിരുന്നു.
My mother used to say, if Jesus hadn't found you, you would have become a Buddha.
നീ യേശുവിനെ അറിയുവാൻ ഇടയായിരുന്നില്ലെങ്കിൽ ബീഹാറിൽ ഒരു ഗുണ്ടയായി നീ തീരുമായിരുന്നെന്ന് എന്റെ അമ്മ പറയാറുണ്ട്. അത് സത്യവുമാണ്. കാരണം ഞാൻ ശാരീരികമായി നല്ല ആരോഗ്യമുള്ളവനായിരുന്നു. ഞാൻ ആരെ കുറിച്ചും ഭയമുള്ളവനായിരുന്നില്ല. ഞാൻ ടെന്നീസ് കളിക്കാരനായിരുന്നു. കേരളത്തിൽ കളിക്കാരിൽ രണ്ടാം സ്ഥാനമുണ്ടായിരുന്നു എനിക്ക്. ശാരീരികമായി എനിക്ക് നല്ല കായിക
ബലമുണ്ടായിരുന്നു.
ടെന്നീസ് കളിക്കുന്നതിന് മുമ്പ് കോർട്ട് മുഴുവനും വലിയ റോളർ ഉപയോഗിച്ച് നിരപ്പാക്കുന്നതുണ്ടായി ചെയ്യുക ഞാൻ
പതിവായിരുന്നു.
ഇപ്പോ 40 വയസ്സിന് ശേഷം പല കാര്യങ്ങൾക്കും മാറ്റം സംഭവിച്ചു. എന്നാൽ ശരീരം എനിക്ക് നല്ല കായിക
ബലമുണ്ടായിരുന്നു.
യേശുവിനെ ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു വളരെ കാടനായ മനുഷ്യനായി. ആ നിലയിൽ ഞാൻ തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ തിഹാർ ജയിലിൽ അവസാനിക്കുമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്റെ സ്വന്തം അമ്മയാണ് ആ കാര്യം അങ്ങനെ
പറഞ്ഞത്.
ഇപ്പോൾ നിങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് അറിയുന്നു, എന്നാൽ എന്റെ ഭൂതകാലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അത് അങ്ങനെയായിരുന്നു. ക്രിസ്തുവിനെ ഞാൻ അറിയുന്നതിന് മുമ്പ് കൃപ എന്ത് എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ എന്നെ ജീവനോട് സൂക്ഷിക്കുന്നതിൽ ദൈവം എന്നോട് വലിയ കൃപ
കാണിച്ചു.
അവൻ എന്നോട് മനസ്സിലുള്ളവനായിരുന്നു. എന്നാൽ ഞാൻ പുതുജന്മം പ്രാപിച്ചപ്പോഴാണ് കൃപ എന്റെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീർന്നത്. നാം പുതുജന്മം പ്രാപിക്കുമ്പോൾ കർത്താവ് നല്ലവനെന്ന് നാം രുചിച്ച് അറിയുകയാണ്. ദൈവത്തിന്റെ സർവസമ്പത്തും ക്രിസ്തുവിന്റെ ചെലവിൽ നമുക്ക് അവൻ നൽകുകയാണ്. അതിനാണ് കൃപ എന്നത് പറയുന്നത്. അവന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു
വരുന്നു.
നമ്മെ രൂപാന്തരപ്പെടുത്തി കൃപ ഉള്ളവരാക്കി തീർക്കുന്നു. കാരിസ് ഉള്ള ആളുകളാക്കി നമ്മെ മാറ്റുന്നു. കൃപ നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് നാം സ്വാർത്ഥമതികളായി ജീവിച്ചിരുന്നു. ഒരുപക്ഷെ ധാർമ്മികമായി നല്ല നിലവാരമൊക്കെ പുലർത്തുന്നവരായിരുന്നിരിക്കാം. എന്നാൽ നമ്മുടെ നന്മ മാത്രം അന്വേഷിക്കുന്ന സ്വാർത്ഥമതിയ ആളുകളായിരുന്നു നാം എല്ലാവരും തന്നെ. ദൈവത്തിന്റെ സ്നേഹം എന്താ എന്ന് നാം അന്ന് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നാം നന്ദിയുള്ളവരും ആയിരുന്നില്ല. മനുഷ്യന്റെ പ്രാകൃതമായ ഹൃദയം നന്ദി പ്രകടിപ്പിക്കുന്ന സ്വഭാവമുള്ളതല്ല. ഒരാളെ നന്ദി പറയുവാനായിട്ട് പഠിപ്പിക്കുക, ഒരു ശിശുവിനെ നന്ദി പറയാൻ പഠിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കാരണം അത് സ്വാഭാവികമായ ഒരു സ്വഭാവമല്ല. ഒരു ശിശുവിന് ഒരു ഒരു മുട്ടായി നൽകിയാൽ അത് വാങ്ങി അവൻ പോവുക തന്നെ
ചെയ്യും.
എന്നാൽ നന്ദി പറയുവാനായിട്ട് നമ്മൾ അവനെ അഭ്യസിപ്പിക്കുക. കാരണം സ്വാഭാവികമായി നാം നന്ദി പ്രകടിപ്പിക്കുന്ന സ്വഭാവമുള്ളവരല്ല. സ്വാഭാവികമായ ഹൃദയം സ്വാർത്ഥപരമായ പെരുമാറ്റം കാണിക്കുന്നതാണ്. സ്വന്തം കാര്യങ്ങൾക്ക് തൃപ്തി അന്വേഷിക്കുന്നവരാണ് നാം സ്വാഭാവികമായി. നമുക്ക് തന്നെ തൃപ്തി ലഭിക്കേണ്ടതിനായിട്ടാണ് നാം ജീവിക്കുന്നത്.
സോ എക്സ്പ്രഷൻസ് ഓഫ് താങ്ക്ഫുൾനെസ് ഇസ് നെവർ ദേർ ഇൻ എ ഹാർട്ട് ദാറ്റ് ഈസ് അൺറീസണബിൾ.
പുതുജന്മം പ്രാപിക്കാത്ത ഒരു ഹൃദയത്തിൽ സ്വാഭാവികമായും നന്ദിയുടെ പ്രകടനങ്ങൾ ഉണ്ടാകുക അസാധ്യമാണ്. എന്നാൽ മാത്സര്യവും നന്ദിയില്ലാത്ത പെരുമാറ്റവുമാണ് സ്വാഭാവികമായി തമ്മിൽ ഉളവാകുക. കാരണം അത് നമ്മുടെ പാപമുള്ള ഹൃദയത്തിൽ നിന്ന് ലഭിച്ചതാണ്. എന്നാൽ പുതുജന്മം പ്രാപിക്കുമ്പോഴാകട്ടെ, ദൈവം നമുക്ക് പുതിയൊരു ഹൃദയം നൽകുന്നു. അവൻ തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കുന്നു. നാം ദൈവത്തിന്റെ സ്നേഹമായ അഗാപ്യ സ്നേഹം അനുഭവിച്ചവരായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് രൂപാന്തരം സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ കൃപ പ്രകടമായി
കാണും.
നാം ചെയ്യുന്നതിലും പറയുന്നതിലും ദൈവത്തിന്റെ കൃപ വ്യക്തമായി വെളിപ്പെടുന്നു. നാം നന്ദിയുള്ളവരായി തീരുന്നു. സ്വാർത്ഥമതികളോ സ്വന്തം ലാഭം മാത്രം അന്വേഷിക്കുന്നവരോ അല്ലാതായി തീരുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. കാരിസ് എന്ന ഗ്രീക്ക് പദത്തിൽ വളരെ മനോഹരമായ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അത് ശ്രദ്ധിച്ചു കേൾക്കുക. കൃപ എന്നാണ് നാം ആ പദത്തെ വിവർത്തനം ചെയ്യുന്നത്. കാരിസ് എന്നത് രണ്ട് പദങ്ങൾ കൂടി ചേർന്നതായ പദമാണ്. കേറ എന്നത് മൂല പദമുണ്ട്, അതിന്റെ അർത്ഥം സന്തോഷം എന്നാണ്. എന്ന മറ്റൊരു പദവും അതോടൊപ്പം ഉണ്ട്, അതിന്റെ അർത്ഥം സന്തോഷിക്കുക
എന്നാണ്.
ദൈവം നമുക്ക് നാം നിരന്തരം സന്തോഷിക്കേണ്ടതിനായിട്ട് അവൻ നമുക്ക് സന്തോഷം നൽകുന്നു എന്നർത്ഥം. സന്തോഷത്തിന്റെ കൂടെ നമുക്ക് ആറി എന്ന് വെച്ചാൽ റിജോയ്സ് എന്ന പദം വരുന്നു, സന്തോഷിച്ചു, ഉല്ലസിക്കുക. അതുകൊണ്ട് കൃപ നമ്മെ സന്തോഷിക്കുവാനായിട്ട് ഇടയാക്കി തീർക്കും. കൃപ എന്നതുകൊണ്ട് നാം അനർഹമായ നന്മ നമുക്ക് ലഭിക്കുന്നു എന്നാണ്, നാം അർഹിക്കാത്തതായ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു, സൗജന്യമായി ലഭിക്കുന്ന ഒരു സമ്മാനം എന്ന് അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ലഭിക്കുമ്പോൾ ആ കാരിസ്മ അല്ലെങ്കിൽ കാരിസ് തമ്മിൽ സന്തോഷം ഉളവാക്കും. ആരെങ്കിലും ഒരാൾ നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്നതായ ഒരു സമ്മാനം സൗജന്യമായി നിങ്ങൾക്ക് നൽകുന്നു എന്ന് കരുതുക, നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടി, അത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു. ദൈവം തന്നു നൽകിയത് അത്
തന്നെയാണ്.
അവൻ നമ്മുടെ തന്റെ സന്തോഷത്തിന്റെ ഉടയാട് നമ്മുടെ മേൽ ധരിപ്പിച്ചു. അതുകൊണ്ട് അത്രേ നാം സന്തോഷിക്കുന്നു. എങ്ങനെയാണ് ഈ കൃപ നാം പ്രകടമാക്കുന്നത്? എങ്ങനെയാണ് നാം സന്തോഷിക്കുന്നത്? സങ്കീർത്തനങ്ങളിലും സ്തുതികളും ആത്മീയ ഗീതങ്ങളും കൊണ്ടാണ് നാം സന്തോഷിക്കുന്നത്. രണ്ട് പേരിന്റെ 12 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ
we read what the Lord tells Paul when Paul kept asking God to remove the thorn in the flesh.
തന്റെ ജഡത്തിലുള്ളതായ ശൂലം നീക്കിക്കളയണമെന്ന് അപ്പോസ്തലായ പൗലോസ് കർത്താവിനോട് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ശ്രദ്ധിച്ചു,
God's grace, His unmerited favor, is a manifestation of His power.
ദൈവത്തിന്റെ കൃപ നാം അർഹിക്കാത്തതായ നന്മ അവൻ നമ്മോട് ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ ശക്തിയുടെ ഒരു പ്രകടനമാണ്.
And this far exceeds anything that we could achieve by own strength.
നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് നേടുവാൻ കഴിയുന്ന എല്ലാറ്റിനേക്കാളും ഉന്നതമാണ് ഈ ദൈവത്തിന്റെ ശക്തി.
And this manifestation of grace is mightily in effect the moment of salvation.
രക്ഷയുടെ സമയത്താണ് ദൈവത്തിന്റെ ഈ അത്യന്തമായ ശക്തി നമുക്ക് ഏറ്റവും പ്രകടമായി വെളിപ്പെടുന്നത്.
Something amazing happens. You couldn't do it.
നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ആശ്ചര്യകരമായ ഒന്ന് സംഭവിക്കുന്നു, അത് ദൈവം അത്രേ ചെയ്യുന്നു. നിങ്ങൾ കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുന്നു, ദൈവം തന്റെ കൃപയിൽ അവന്റെ കരുണ നമ്മുടെ മേൽ ധാരാളമായിട്ട് പൊഴിച്ചു തരുന്നു.
Manifestation of his power.
അവന്റെ ശക്തിയുടെ ഒരു പ്രകടനമാണ്.
The moment you born again.
നാം പുതുജന്മം പ്രാപിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്.
The born of God's spirit.
ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ജന്മം നമുക്ക് ലഭ്യമാകും.
But God's grace doesn't stop there.
എന്നാൽ ദൈവത്തിന്റെ കൃപ അതുകൊണ്ട് തീർന്നില്ല.
Grace is also God's resource to us that makes it possible for us to live lives that are holy, set apart unto God by his power at work within us.
നമ്മിൽ വ്യാപരിക്കുന്നവന്റെ ശക്തിയാലാണ് ദൈവത്തിന് വിശുദ്ധവും വേർപെടുത്തതുമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്.
Our lives and the circumstances in our lives,
നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്നതായ വിവിധമായുള്ള സാഹചര്യങ്ങളും
constantly under fire from the adversary.
അത് പിശാച് നിരന്തരം അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ തകിടം മറിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു.
Peter tells us that 1 Peter 5:8.
പത്രോസിന്റെ ഒന്നാം ലേഖനം 5:8 അപ്പോസ്തലനായ പത്രോസ് ആ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
He tells us that the enemy is like a roaring lion seeking whom he may devour.
ആരെ വിഴുങ്ങേണ്ടുന്ന തിരഞ്ഞു നടക്കുന്ന ഒരു ശത്രുവിനെ ഒരു സിംഹത്തെ പോലെയാണ് അലറുന്ന സിംഹമാണ് ശത്രു എന്ന് അവൻ സൂചിപ്പിക്കുന്നു.
So he's throwing at us constantly.
നിരന്തരം നമ്മുടെ നേരെ അവൻ ആഞ്ഞുകൊണ്ട് വരികയാണ്.
His darts.
അവന്റെ അസ്ത്രങ്ങൾ നമ്മുടെ നേരെ എയ്തുകൊണ്ടിരിക്കുകയാണ്.
It didn't stop when I came to know Christ.
ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അത് നിന്നുപോയില്ല.
He keeps throwing even now. 56 years away, he keeps throwing those darts.
ഇപ്പോഴും 56 വയസ്സുള്ളപ്പോഴും അവൻ തന്റെ അസ്ത്രങ്ങൾ എന്റെ നേരെ എഴുതുകൊണ്ടിരിക്കുകയാണ്.
I don't think it will stop even when I cross 65.
65 വയസ്സ് കഴിഞ്ഞാലും അവന്റെ അസ്ത്രങ്ങൾ എന്റെ മീതെ വരുന്നത് അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.
I don't know how long I will live, but till the last breath he keeps throwing.
എത്രനാൾ ഞാൻ ജീവിച്ചിരിക്കും എന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ അന്ത്യശ്വാസം എടുക്കുന്നത് വരെയും ശത്രു തന്റെ അസ്ത്രങ്ങൾ എന്റെ നേരെ എഴുതുകൊണ്ടേ.
But God's grace is poured out upon us to enable us, to empower us to do God's will even when the enemy is throwing darts.
എന്നാൽ ശത്രു തന്റെ അസ്ത്രങ്ങൾ നമ്മുടെ നേരെ എയ്യുമ്പോഴും ദൈവത്തിന്റെ കൃപ അവനു വേണ്ടി പ്രവർത്തിപ്പാൻ അവനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
And his grace is sufficient for us.
അവന്റെ കൃപ നമുക്ക് ധാരാളം മതിയാവും.
We can endure hardship because God's power is at work within us.
ദൈവത്തിന്റെ കൃപ നമ്മിൽ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. 2 Corinthians 12:9.
അവൻ
എന്നോട് എന്റെ കാരിസ് എന്റെ കൃപ നിനക്ക് മതി. മതി എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ അർക്കയോ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രതിരോധം ഉയർത്തുക, ഒരു ഭിത്തി ഉയർത്തുക എന്നർത്ഥം.
വാർഡിംഗ് ഓഫ്
അല്ലെങ്കിൽ നീക്കിക്കളയുക എന്നർത്ഥം.
It has two meanings.
രണ്ടർത്ഥങ്ങളുണ്ട് ആ പദത്തിൽ.
So God gives us supernatural ability.
ദൈവം നമുക്ക് അമാനുഷികമായ കഴിവുകളാണ് നൽകുന്നത്.
കരീസ്
കൃപ നൽകുന്നു.
The miraculous faculty to sustain, to endure or maintain our core because we belong to him.
നാം ദൈവത്തിന്റെ വകയാകയാൽ നമ്മുടെ വിളിയെ അനുസരിച്ച് നിൽക്കുവാൻ തക്കവണ്ണം ആവശ്യമായ അമിതമായ അമാനുഷികമായ ശക്തി എത്ര ദൈവം നമുക്ക് നൽകുന്നു.
So he empowers us during those difficult times when Satan attacks our character and our circumstances.
നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ സാഹചര്യങ്ങളുടെ മേലും പിശാച് പ്രവർത്തിക്കുമ്പോൾ അതിനെ സഹിക്കുവാൻ ആവശ്യമായ ശക്തി അവൻ നമുക്ക് നൽകുന്നു.
He raises up a barrier against the enemy.
അവൻ ശത്രുവിന്റെ മുമ്പ് ഒരു പ്രതിരോധം ഉയർത്തും.
So that we become all that we need to become in Christ.
നമുക്ക് ക്രിസ്തുവിൽ നാം ആയിത്തീരുവാൻ ആകേണ്ടതൊക്കെ ആയിത്തീരുവാൻ അവൻ നമ്മെ സഹായിക്കുന്നു.
So that is why this expression of charis through psalms, hymns and spiritual songs is so important.
അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ഈ കൃപ വെളിപ്പെടുത്തുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ്.
Because when we praise and worship in psalms, hymns and spiritual songs with grace, with charis in our hearts unto the Lord, we begin to experience God's power to do God's will in our lives.
അതുകൊണ്ടാണ് സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തുമ്പോൾ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ ശക്തി നമുക്ക് ലഭിക്കുന്നു. അവന്റെ പ്രകടമായ അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കൊണ്ട് അത് നമുക്ക് ധാരാളം
മതിയാകും.
ശത്രുവിന്റെ നേരെ അവൻ നമുക്ക് പ്രതിരോധങ്ങളെ ഉയർത്തുന്നു. ശത്രുവിന്റെ നേരെ ശത്രുവിന്റെ ഉയർച്ചകളൊക്കെ അവൻ താഴ്ത്തിക്കളയും. അവനെല്ലാം അത് അകറ്റിക്കളയും.
God's power has made manifest in our lives.
നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു.
And his grace is all that we need to access him.
Avane avante adukilekku etti cheyvan thakkona avante kruba maatramaanu namukku madiyayi.
We approach his throne of his grace.
Avante krubayude simhasanathinte aduthekkaanu nam kadannu chellunnu. Engenaanu
sadhikkunnu? By his blood shed for us on the cross.
Kaalvari krusil namukku vendi cherinja rakthathalaanu avante kruvaasanathinte aduthekku namukku aduthu chelvan kazhiyunnathu.
And we are people filled with grace.
നാം കൃപ നിറഞ്ഞ ആളുകളായിട്ട് മാറും.
And gracious people rejoice and are thankful people.
നന്ദിയുള്ളവരും സ്തുതിയുള്ളവരുമായി നാം തീരും.
So we rejoice and we say thank you from our hearts.
അതുകൊണ്ട് നാം സന്തോഷിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുന്നു, നന്ദി പറയുന്നു.
Now singing with grace in your heart does not mean singing in a gracious way.
ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുക എന്നുള്ളതുകൊണ്ട് വളരെ മനോഹരമായി പാടുക എന്ന അർത്ഥം മാത്രമല്ല.
It means singing because we have God's grace in our hearts.
നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നതുകൊണ്ടാണ് നാം പാടുന്നത്.
You see, it takes grace when we it takes grace to sing when we are in pain.
നാം വേദനിക്കുന്നു, നമ്മുടെ വേദനകൾ കൂടെ കടന്നു പോകുമ്പോൾ പാടുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതിന് കൃപ ആവശ്യമാണ്. നമുക്ക് വിരോധമായ സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാടുവാൻ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ വെച്ച് പാടുവാൻ പൗലോസിനും തിമത്യോസിനും ശീലാസനും കൃപ ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായത്തിൽ
the crowd joined in attacking them and the magistrates tore the garments off them and gave orders to beat them with rods, and when they had inflicted many blows upon them they threw them into prison, ordering the jailer to keep them safely. Having received this order, he put them into the inner prison and fastened their feet in the stocks. About midnight Paul and Silas were praying and singing hymns to God, and the prisoners were listening.
പുരുഷാരം അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന ലഭിക്കിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവർക്ക് പാടുവാനായിട്ട് സംഗീത ഉപകരണങ്ങൾ ഇല്ലായിരുന്നു
ഓർക്കണം.
അവർ ദൈവത്തിന് സ്തുതി പാടി. അവർക്ക് വളരെ മനോഹരമായ ഒരു ശബ്ദം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ധാരാളം
കൃപയുണ്ടായിരുന്നു.
അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്വാധീന ശക്തി
ഉണ്ടായിരുന്നു.
ആ ദൈവത്തിന്റെ സ്വാധീന ശക്തി അവരുടെ ഗാനങ്ങളിലും പ്രതിഫലിച്ചു. അവർ കൃപയോടുകൂടിയാണ് പാടിയത് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? എന്തുകൊണ്ടാണ് ഞാൻ പറയാം? ആ തടവുകാർ ശ്രദ്ധയോടെ അത് കേട്ടുകൊണ്ടിരുന്നു.
You see, our singing with Kharish is not to be a display of fleshly talent.
നമ്മുടെ കൃപയോട് കൂടി ഗാനങ്ങൾ ആലപിക്കുന്നത് നമ്മുടെ കഴിവുകളുടെ പ്രകടനമല്ല.
It's a demonstration of the grace of God.
നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ കൃപയുടെ ഒരു പ്രകടനമാണ്.
Now, this does not mean that we don't sing skillfully.
നാം നന്നായി പാടരുത് എന്നല്ല അതിന്റെ അർത്ഥം.
No,
നന്നായി സംഗീതോപകരണങ്ങളോടുകൂടി വാദ്യങ്ങളോടുകൂടി പാടേണ്ടത് ആവശ്യമാണ്.
4000 Levites in the temple that sang and praised God with instruments that David had manufactured.
ദാവീദ് നിർമ്മിച്ചതായ സംഗീത ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ദേവാലയത്തിൽ ഗാനങ്ങൾ ആലപിച്ച 4000 ലേവ്യർമാർ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക.
Best musicians today are Jews.
ഏറ്റവും നല്ല സംഗീതജ്ഞന്മാർ ഈ കാലഘട്ടത്തിലും യഹൂദന്മാർ തന്നെയാണ്. കിന്നരം ദാവീദ് ഉണ്ടാക്കിയതാണ്.
Your piano is a harp. You open up a piano, it's a harp.
ഒരു പിയാനോ തുറന്നു നോക്കിയാൽ അതൊരു ഒരു കിന്നരമാണെന്ന് കാണാൻ കഴിയും.
Yes, we must sing with skill.
നാം കഴിവോട് കൂടി തന്നെ പാടേണ്ടതാണ്.
That means we need to practice.
അതിന്റെ അർത്ഥം നാം അതിനു വേണ്ടി പരിശീലനം എടുക്കേണ്ടതാണ്.
Because worship in the temple and the tabernacle all filled with skill.
കാരണം ദേവാലയത്തിലാകട്ടെ സമാഗമ കൂടാരത്തിലാകട്ടെ ഗാനാലാപനങ്ങൾ അത് കൃപയോട് കൂടിയതായിരുന്നു.
But you can be skillful and yet not be gracious.
എന്നാൽ കഴിവ് പ്രകടിപ്പിക്കാം, എന്നാൽ കൃപ അതോടുകൂടി വ്യാപരിക്കണം എന്നില്ല.
The emphasis in our singing is GRACE.
നമ്മുടെ ഗാനാലാപത്തിൽ ഊന്നൽ കൊടുക്കേണ്ടത് കൃപയുടെ വ്യാപാരത്തിനാണ്.
It must be a demonstration of God's influence in our lives.
നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവത്തിനുള്ള സ്വാധീനത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം നമ്മുടെ ഗാനങ്ങൾ.
Now how else do we know that they sang in that prison with grace?
ആ തടവറയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ കൃപയോടുകൂടി അവർ ഗാനങ്ങൾ ആലാപിച്ചു എന്നുള്ളതിന് മറ്റൊരു തെളിവ് എന്താണ്?
Because their singing invoked the manifest presence of God.
അവരുടെ ഗാനാലാപനം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു.
Something more happened. Souls were also saved.
അത് മാത്രമല്ല ആത്മാക്കളും അന്ന് രക്ഷ പ്രാപിപ്പാൻ ഇടയായി.
അപ്പോസ്തല
പ്രവർത്തനങ്ങൾ 16 അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമുണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു.
My teacher's imagination tells me that Paul sang the melody and Silas sang the harmony, maybe tenor. And God Almighty also decided to sing, and when he sings, he sings with a bass voice. And when that happens,
പൗലോസു പാടി, ശിലാസും പാടി, ദൈവവും അവന്റെ ശബ്ദത്തോടുകൂടി ചേർന്ന്, മുഴങ്ങുന്ന ഗംഭീര സ്വരത്തോടുകൂടി ചേർന്ന് അവരോട് ചേർന്ന് പാടി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ
27
വാക്യം, ജയിൽ കാരാഗ്രഹ പ്രമാണി ഉണർന്നു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് മുൻപ് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു. അവൻ വാളൂരി തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണ് അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന്
ചോദിച്ചു.
നാം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് വിളിച്ചു വരുത്തുന്നത്. ആത്മാക്കൾ രക്ഷ പ്രാപിപ്പാൻ അത് ഇടയാക്കി. ആ കഥ അവിടെ അവസാനിക്കുന്നില്ല. കാരാഗ്രഹ പ്രമാണിയും എന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. അവരിൽ കൂടെ ദൈവത്തിന്റെ കൃപയുടെ മറ്റൊരു പ്രകടനവും ഉണ്ടായി. 16 അധ്യായം പിന്നെയും ശ്രദ്ധിക്കുക, 31 മുതൽ 34 വരെയുള്ള വാക്യം.
And they said, believe in the Lord Jesus Christ, believe in the Lord Jesus, then you will be saved, you and your household. And they spoke the word of the Lord to him and to all who were in his house. And he took them the same hour of the night and washed their wounds. And he was baptized at once, he and all his family. Then he brought them up into his house and set food before them. And he rejoiced
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി, അവരുടെ മുറിവുകളെ കഴുകി, താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു.
With grace, Christ, in your heart.
സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയഗീതങ്ങളും ദൈവത്തിന്റെ കൃപയുടെ സഹായത്താൽ നാം ആരംഭിക്കേണ്ടതിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കുക.
For a successful Christian life,
ആരോ ഒരാൾ പറഞ്ഞു, വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ
മൂന്ന്
പുസ്തകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു.
God's book,
ദൈവത്തിന്റെ പുസ്തകം,
the Bible,
വേദപുസ്തകമായ ദൈവത്തിന്റെ പുസ്തകം,
then the notebook,
ഒരു നോട്ടുകൾ എഴുതാനുള്ള പുസ്തകം,
and number three, the hymn book,
മൂന്നാമത് പാട്ടുപുസ്തകം.
I agree totally.
ഞാൻ അതിനോട് മൂന്ന് മുഴുവനും യോജിക്കുന്നു.
Because these three books are precious to me, my Bible, my notebook and my hymn book.
എന്റെ വേദപുസ്തകവും എന്റെ നോട്ട്ബുക്കും എന്റെ പാട്ടുപുസ്തകവും എനിക്കും സുപ്രധാനമായ കാര്യങ്ങളാണ്.
And as a believer grows in his knowledge of God's word,
ഒരു വിശ്വാസി ദൈവവചനത്തിലുള്ള തന്റെ പരിജ്ഞാനത്തിൽ വളരുന്നതനുസരിച്ച്
the believer will grow in expression of praise and thanks.
വിശ്വാസിയിൽ നിന്ന് ദൈവത്തിന് നന്ദിയും സ്തുതിയും ഉയരുന്നതും വർദ്ധിച്ചു വരുവാനിടയാവും.
In fact, you will begin to appreciate the great hymns of the church.
സഭ പാടുന്നതായ മനോഹരമായ ഗാനങ്ങളുടെ അർത്ഥം നിങ്ങൾ അത് ആസ്വദിക്കുവാനായിട്ട് തുടങ്ങും.
The gospel songs and the spiritual songs that teach spiritual truths.
Atmiya sathyangal velippaduthunnathaya atmiya geethangaleyum suvishesha geethangaleyum artham ningal adu aaswadikkuvanayittu thodangum.
And the Lord will give you spiritual songs and you will learn to pray in the spirit and sing in the spirit.
Deivam ningalkku atmiya geethangal tharum, aathmaavil paaduvanum aathmaavil stotram cheyyuvanum ningal padikkum.
Your prayer, your worship will be enlarged as you grow in the understanding of God's word and seek spiritual gifts.
ദൈവത്തിന്റെ വചനത്തിലുള്ള പരിജ്ഞാനം വർദ്ധിക്കുകയും ആത്മീയ കൃപാവരങ്ങൾ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നതനുസരിച്ച് ദൈവവചനത്തിലുള്ള നിങ്ങളുടെ അറിവും കൃപയെ ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പരിജ്ഞാനവും വർദ്ധിച്ചു
വരും.
എന്നാൽ ദൈവത്തിന്റെ കൃപയ്ക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തണം എന്നുള്ള കാര്യം
മറക്കരുത്.
നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിന്റെ സ്വാധീനത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം നിങ്ങളുടെ സ്തുതികളും
സ്തോത്രങ്ങളും.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഗാനാലാപനങ്ങൾ നിർജീവമായിരിക്കില്ല, അത് ജീവനുള്ളതായി തീരും.
You will rejoice.
നിങ്ങൾ സന്തോഷിക്കും.
Now before we leave this portion of scripture, we should notice an important parallel in Colossians chapter 3 verse 16.
ഈ ഭാഗം വിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മൂന്നാം അധ്യായം 16-ാം വാക്യത്തിന് സമാനമായ ഒരു ഭാഗം നാം കണക്കിലെടുക്കേണ്ടതാണ്.
You must read it along with Ephesians chapter 5 verse 18 to chapter 6 verse 9.
എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 6-ാം അധ്യായത്തിന്റെ 9 വരെയുള്ള വാക്യങ്ങളും ഇതോടൊപ്പം നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എഫെസ്യർക്ക് എഴുതിയ ഈ ലേഖനത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഊന്നി പറയുന്നത് ശ്രദ്ധിക്കുക.
5-ാം
അധ്യായം 18-ാം
വാക്യം. വീഞ്ഞു
കുടിച്ചോ മത്തരായി തീരരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പി.
കൊലോസ്യ
ലേഖനത്തിൽ താൻ പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ഊന്നി പറയുന്നത്. 3-ാം അധ്യായം 16-ാം വാക്യം. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. ഈ ആത്മീയമായ നിറവിന്റെ തെളിവ് എന്താണ്? അത് രണ്ടും ഒന്നാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിച്ചു നോക്കുക. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനോ പാടി കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവേ. കൊലോസ്യ ലേഖനം 3:16 ഇനി വായിച്ചു നോക്കുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടി ദൈവത്തിന് പാടി ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഈ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ നിങ്ങൾ എത്രത്തോളം ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞിരിക്കുന്നു അത്രത്തോളം ദൈവത്തിന്റെ ആത്മാവിനാലും നിറവുള്ളവരായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരുവൻ ഉണ്ട് എന്ന് എങ്ങനെ പറയുവാൻ കഴിയും? യേശു പറഞ്ഞു, അവരുടെ ഫലത്താൽ അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാം.
You know, gifts can be counterfeited.
കൃപാവരങ്ങൾ വ്യാജമായതാകുവാൻ സാധ്യതയുണ്ട്, എന്നാൽ ഫലം വ്യാജമാകുവാനായിട്ട് സാധ്യമല്ല.
So how can you know believers will
be? ഒരു വിശ്വാസിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയുവാനായിട്ട്
കഴിയും?
അവൻ സന്തോഷമുള്ള ഒരു വ്യക്തിയായി, അവൻ നന്ദിയുള്ളവനായിരിക്കും, അവൻ വിധേയപ്പെടുന്ന
വ്യക്തിയായിരിക്കും.
എഫെസ്യ ലേഖനം 5-ാം അധ്യായം 19-21 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക.
All that you see after you read, be not drunk with wine.
വീഞ്ഞു കുടിച്ച് മത്തരായി തീരരുത് എന്ന് ആത്മാവ് നിറഞ്ഞതായി കൊണ്ടിരിപ്പീൻ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ ഫലമാണ് പിന്നീട് പറഞ്ഞു വരുന്നതെല്ലാം. സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും. കൊലോസ്യ ലേഖനം 3:16 ദൈവവചനം ഐശ്വര്യമായി നിങ്ങൾ വസിക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം എന്താണ് അതിന് പിന്നീട് തുടർന്ന് വരുന്നത്? സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളുമാണ്. ഒരാൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയുവാനായിട്ട് മൂന്ന് കാര്യങ്ങൾ കാണുവാൻ കഴിയും. സന്തോഷം
അതിനുണ്ടാവും,
നന്ദിയുടെ പ്രകടനം ഉണ്ടാവും, വിധേയപ്പെടുന്നതായ അനുഭവം ഉണ്ടാവും. ഒരു വിശ്വാസിയിൽ ദൈവവചനം നിറഞ്ഞിരിക്കുന്നു എന്ന് എങ്ങനെ തിരിച്ചറിയുവാൻ
കഴിയും?
അവൻ സന്തോഷവതിമാനായിരിക്കും, അവന് നന്ദിയുടെ പ്രകടനമുണ്ടാവും, അവൻ വിധേയപ്പെടുവാനായിട്ട്
തയ്യാറായിരിക്കും.
കൊലോസ് ലേഖനം 3:16 പതിനാറ് മുതൽ വാക്യം ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ കണ്ടെത്തുവാനായിട്ട്
കഴിയും.
ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള നാലാമത്തെ കാരണം നാം ഇനി
പരിശോധിക്കും.
വിശ്വാസികളെ നാം ക്രിസ്തുവിന്റെ നാമം ധരിച്ചവരാണ്. 3:17 വാക്യം.
Whatever you do in word or deed, do everything in the name of the Lord Jesus.
വാക്കിനാലോ
വാക്കിനാലോ
ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തര പിതാവായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് വിരിപ്പി. ആധുനിക സമൂഹത്തിൽ നാം പേരുകൾക്ക് വലിയ സ്ഥാനം കൽപ്പിക്കുന്നില്ല.
We were talking about this afternoon, some places in the north, in the northeast. you will find names like, you ask him, what is your name? He said, furniture.
വടക്കിഴക്കൻ പ്രദേശത്ത് എന്നാൽ ചില ആളുകളോട് പേര് ചോദിച്ചാൽ വീട്ടുപകരണങ്ങളുടെ പേരായിരിക്കും പറയും. സോഫ എന്ന പേര് പറഞ്ഞു തരും. ഒരു പേര് കണ്ടെത്താനാ ശ്രമിക്കുന്നതിൽ നിഘണ്ട് പരിശോധിച്ച് കാണുന്ന ഒരു പേരെടുക്കും. ഇതൊരു വസ്തുതയാണ്, സത്യമാണ്. അത് ദുഃഖകരമാണ്, എന്നാൽ യാഥാർത്ഥ്യവുമാണ്.
In Kerala, it's very interesting.
കേരളത്തിൽ അതിനേക്കാൾ രസകരമാണ്.
You have the name Shine.
Shine എന്ന പേരുണ്ട്.
And for the lady, what you have? Shiny. You see, not much difference.
പേരിൽ വലിയ വ്യത്യാസമൊന്നുമില്ല.
So in today's society,
ഇന്നത്തെ സമൂഹത്തിൽ
importance is not given to name.
പേരുകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു.
But in the ancient world,
എന്നാൽ പുരാതന ലോകത്തിലാവട്ടെ,
the ancient world held a man's name to be of great importance.
ഒരു മനുഷ്യന്റെ പേരിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു.
In fact, during Old Testament times, you find God changed a person's name because of some important experience or some new development in that person.
ആ വ്യക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം കുറിച്ചതിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ടുള്ള ബന്ധത്തിൽ ദൈവം ചില ആളുകളുടെ പേരുകൾ മാറ്റുന്നത് നാം കാണുന്നു.
Paul is telling us, as believers, one of the reasons, one of the motives that causes us to live in a life that is set apart unto God is because we as believers bear the name of Jesus.
അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ധരിച്ചവരായ നാം വിശ്വാസികൾ എന്നതുകൊണ്ട് നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരും വിശുദ്ധന്മാരും ആയിരിക്കുന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. പുതിയ നിയമത്തിലുടനീളം പരിശോധിച്ചാൽ ക്രിസ്ത്യാനി എന്ന പേര് മൂന്ന് തവണ കാണാൻ കഴിയൂ. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ അവിടെ വിശ്വാസികൾ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വിളിച്ചതിനെ കുറിച്ച് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 28-ാം വാക്യത്തിൽ നീ എന്നെ ക്രിസ്ത്യാനിയാകുവാൻ അല്പം കൊണ്ട് നിർബന്ധിക്കുന്നു എന്ന് അഗ്രിപ്പ രാജാവ് പറയുന്നു. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാകട്ടെ, ഒരു ക്രിസ്ത്യാനി ആയിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു.
The name Christian actually was given originally. It was given originally as a term of contempt.
നിന്ദയുടെ ഒരു പദമായിട്ടാണ് ക്രിസ്ത്യാനി എന്ന പേര് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്.
Even Kerala, we call Nasrani.
കേരളത്തിലും നസ്രാണി എന്ന പദം ശ്രദ്ധിക്കുക. അത് നിന്ദാസൂചകമായ ഒരു പദപ്രയോഗമാണ്. ആരംഭകാലത്ത് ക്രിസ്ത്യാനികളെ അങ്ങനെയായിരുന്നു അഭിസംബോധന ചെയ്തത്. ആ പേര് ലഭിച്ചതിലുള്ളതായ നിന്ദയുടെ സൂചകമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അത് മാന്യതയുടെ ഒരു പേരായി മാറി. ക്രിസ്ത്യൻ എന്ന ക്രിസ്ത്യാനി എന്ന പദത്തിന്റെ അർത്ഥം താദാത്മ്യം പ്രാപിക്കുക എന്നാണ്. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനോട് താദാത്മ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തു യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്നതായ യേശു ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്താൽ അത്രേ
ജീവിക്കുന്നു.
ക്രിസ്ത്യാനി എന്നതുകൊണ്ട് നീ ക്രിസ്തുവിനുള്ളവൻ, അവനോട് താദാത്മ്യപ്പെട്ടവനെന്ന.
His name also means authority.
അവന്റെ നാമം, ആ പേരിന്റെ മറ്റൊരർത്ഥം അത് അവന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്.
The name of Jesus means authority.
യേശുവിന്റെ നാമം അത് അധികാരത്തെ വെളിപ്പെടുത്തുന്നതാണ്.
See, a man's name signed to a check authorizes that person to withdraw money from the bank.
ഒരു ചെക്കിൽ ഒരു മനുഷ്യന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടാൽ അത് പണം പിൻവലിക്കുവാനുള്ള അധികാരത്തെ നൽകുന്നതാണ്.
The president's signature signed on a bill makes that bill
ഒരു നിയമത്തിന്റെ രേഖയിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ അത് നിയമമായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ
in the name of Jesus Christ that we have authority to pray.
Kathava Yesu Christu naamathil namukku prarthippanulla adhikaramundu.
John 14:13-14.
Yohannane suvisesham 14th adhyayam 13-14th vakyam.
Whatever you ask in my name, this I will do, that the Father may be glorified in the Son. If you ask me anything in my name, I will do.
Ningal ente naamathil apeekshikkunnathokkeyum Pithavu Putranil mahattapedendathinu njan cheythu tharum. Ningal ente naamathil ennodu apeekshikkunnathu okkeyum njan cheythu tharum.
John 16:23.
Yohannane suvisesham 14th adhyayathinte 23rd vakyam.
Whatever you ask of the Father in my name, he will give it to you.
Ningal
16:23.
നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. 24th വാക്യം.
Until now you ask nothing in my name, ask and you will receive.
ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും.
26th
വാക്യം.
In that day you will ask in my name.
നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും, അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും.
27th
വാക്യം.
For the Father himself loves you because you have loved me and I believe that I came from God.
ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു.
Because Jesus Christ is God.
യേശു ക്രിസ്തു ദൈവമാകുന്നുണ്ട്.
And he has died for us.
അവൻ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്.
We have authority in his name because we believe in him.
അവൻ വിശ്വസിക്കുന്നവർക്ക് അവന്റെ നാമത്തിൽ അധികാരമുണ്ട്.
And he lives in us by his spirit.
അവൻ തന്റെ ആത്മാവിനാൽ നമ്മിൽ വസിക്കുകയും ചെയ്യുന്നു.
So all that we say and all that we do should be associated with the name of Jesus.
അതുകൊണ്ട് നാം പറയുന്നതൊക്കെയും നാം ചെയ്യുന്നതൊക്കെയും യേശുവിന്റെ നാമത്തോട്
ബന്ധപ്പെട്ടിരിക്കുന്നതാണ്.
നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നാം അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. 1 Corinthians 10:31 31st വാക്യം.
So whether you eat or drink or whatever you do, do all to the glory of God.
തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ.
ഇതിന്റെ
അർത്ഥം എന്താണ്? നാമത്തിന് യോഗ്യമല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ നാം പാപം ചെയ്യുന്നു എന്നർത്ഥം.
So we must do and say everything on the authority of his name and for the honor of his name.
അതുകൊണ്ട് നാം ചെയ്യുന്നതൊക്കെയും സംസാരിക്കുന്നതൊക്കെയും അവന്റെ നാമത്തിന്റെ അധികാരത്തിൽ ചെയ്യേണ്ടതാണ്. അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് മാന്യതയ്ക്കായിട്ട് ചെയ്യേണ്ടതാണ്.
1 Petrus 4:11
വാക്യം.
Whoever speaks as one who speaks oracles of God.
ഒരുത്തും പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തും ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക്
ഒത്തവണ്ണവുമാകട്ടെ.
എല്ലാറ്റിലും ദൈവം ക്രിസ്തു യേശു ക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത് ആമേൻ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? ദൈവം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അവന്റെ നാമത്തിന്റെ മാന്യതയ്ക്ക് വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവന്റെ നാമത്തിന് പുകഴ്ച കൊണ്ടുവരിക എത്ര ചെയ്യുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനം എന്താണ്? മോശയോട് ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അവന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. അത് അവിടെ അത് നിലത്തിടുക എന്ന് അവനോട് പറഞ്ഞു. എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. ആ വടിക്ക് ആ മോശയുടെ വടി പിന്നീട് ദൈവത്തിന്റെ വടിയായി തീർന്നു. ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൃപ എന്താണ്? ആ കൃപ നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ? അത് അവന് വേണ്ടി അവന് കയ്യിൽ സമർപ്പിക്കുമോ? അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം ദൈവ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് നാം അവന്റെ രാജ്യം
അന്വേഷിക്കുന്നത്.
നാം ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്നോണം ചെയ്യുന്നു. പ്രസംഗങ്ങൾ അവർക്ക് തയ്യാറാക്കുവാനായിട്ട് പാസ്റ്റർ ബന്ധപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. അത് ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് തീർച്ചയായിട്ടും. ഒരു 8 മണിക്കൂറെങ്കിലും അതിന് ആവശ്യമായി വന്നേക്കാം. ചിലപ്പോൾ അതിൽ കൂടുതലും ആവശ്യമായി വരാം.
It's hard work, but it's enjoyable work.
അത് ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, എന്നാൽ ആസ്വാദികരമായ സംഗതിയാണ്.
Because when you do what you're doing as unto the Lord,
കാരണം നാം ചെയ്യുന്നതൊക്കെയും കർത്താവിന് എന്നവണ്ണം ചെയ്യുമ്പോൾ,
it no more becomes a taxing job.
അത് ഭാരമുള്ള ഒരു പ്രവൃത്തിയായി തീരുന്നില്ല.
It becomes something which is joyful.
അത് സന്തോഷത്തോടുകൂടി ചെയ്യുവാൻ കഴിയുന്നതുമായി
മാറും. You will find God's grace. കാരണം
നാം ചെയ്യുന്നതിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത് നമുക്ക് അറിയുവാൻ കഴിയും.
God's grace will upon his power, upon his strength, upon all of the resources that you need to do God's work, God's will is poured out into your life.
നാം കർത്താവിനെ എന്നോണം ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ എല്ലാ ഉദവികളും ആ കാര്യം ചെയ്യുവാനായിട്ട് അതിന്റെ നിറവോടുകൂടി നമുക്ക് ലഭിക്കും. ഞാനും നിങ്ങളും ലോകത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ആ കാര്യം നാം വിസ്മരിക്കരുത്. നിങ്ങളിലുള്ള യേശുവിനെ ആയിരിക്കാം അവർ ആകെ കൂടെ കാണുവാൻ പോകുന്ന യേശു.
That you live for his name.
അതുകൊണ്ട് നാം അവരുടെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കും എന്ന ഉറപ്പ്
വരുത്തേണ്ടതാണ്.
കുറിച്ചുള്ള സത്യത്തോട് ചേർന്ന് പോകുന്നതായിരിക്കും ദൈവ കൃപയുടെ എല്ലാ വ്യാപാരങ്ങളും.
Because the gifts of the Spirit are actually a manifestation of his very nature.
കാരണം കൃപാവരങ്ങളൊക്കെയും ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രകടനങ്ങളാണ് എന്ന് ഓർക്കുക. കൊലോസ്യ ലേഖനം 3:17 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് സൂചിപ്പിക്കുന്നത്
everything in the name of the Lord Jesus.
സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുക.
So the person of Christ will be revealed in what we say and what we do.
അതുകൊണ്ട് നാം ചെയ്യുന്നതിലോ പ്രവർത്തിക്കുന്നതിൽ നാം സംസാരിക്കുന്നതിലോ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം അത്രേ വെളിപ്പെടുന്നു.
Because his grace will abound, and when his grace abounds, his power abounds, his glory abounds.
അവന്റെ കൃപ നമ്മിൽ വർദ്ധിച്ചു വരുമ്പോൾ അവന്റെ ശക്തി വെളിപ്പെട്ടു വരുമ്പോൾ അവന്റെ നാമത്തിന്റെ മഹത്വം അത്രേ വെളിപ്പെടുന്നത്.
All that we say and do by his grace will point towards Jesus.
നാം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെയും കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് മാറും.
Because he is manifested through us.
കാരണം അവനത്രേ നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ടത്.
Then all that we say and do by God's grace will point people to come under the identity and under the authority of the Lord Jesus Christ.
അങ്ങനെ ആകണമെങ്കിൽ നാം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നത് ആയിത്തീരും.
That's how you become the light and the salt of the earth.
അങ്ങനെയാണ് നാം ലോകത്തിന് വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമായി തീരുന്നത്.
Jesus will be manifested and exalted through the Christian who bears his name.
അവന്റെ നാമം വഹിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടും, അവന്റെ നാമം മഹത്വപ്പെടുവാനിടയായിത്തീരും.
You know, when you get married, the first thing my wife did when she got married was she changed her name.
എന്റെ ഭാര്യ വിവാഹിതയായ ശേഷം ആദ്യം ചെയ്തത് അവൾ തന്റെ പേര് മാറ്റുക എന്നതായിരുന്നു. നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ പേര് മാറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയല്ല. അവളുടെ പേര് അന്ന എബ്രഹാം എന്നായിരുന്നു, എന്നാൽ വിവാഹത്തിന് തുടർന്ന് അവൾ അന്ന എലിയാസ് എന്നാക്കി.
MBBS certificate
ബിരുദ സർട്ടിഫിക്കറ്റും ആ പേരിലേക്ക് മാറ്റി ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്യും. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുമായിട്ട് നിങ്ങളോട് നിങ്ങളെ തന്നെ ചേർത്ത് കാണുമ്പോൾ നിങ്ങൾ അവന്റെ നാമം അത്ര വഹിക്കുന്നത്. അവന്റെ നാമം വഹിക്കുമ്പോൾ അവന് മഹത്വം ലഭിക്കുക, അത്ര ദൈവം പുകഴ്ച ലഭിക്കുന്നു. ദൈവത്തിന് പുകഴ്ച നൽകുമ്പോൾ അവന്റെ സാന്നിധ്യവും നിങ്ങൾക്ക് അനുഭവിക്കും, അവന്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കും, നിങ്ങൾ അവന്റെ ശക്തി
അനുഭവിക്കുന്നവരായിത്തീരും.
അവന്റെ നാമം വഹിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെടും, അവൻ മഹത്വപ്പെടും.
Now when we do this collectively as the body of Christ, the church of God, what happens?
ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ അംഗങ്ങളായി നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
The church becomes such a powerful body.
സഭ ശക്തിയേറിയ ഒരു ഒരു സഭയായിട്ട് മാറും.
This is why Jesus said, I will build my church.
ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും.
അവന്റെ സഭ
നാം അവന്റെ സഭയാണ്.
We are his bride.
നാം അവന്റെ മണവാട്ടിയാണ്.
We belong to him.
നാം അവനുള്ളവരാണ്.
We bear his name.
നാം അവന്റെ നാമം വഹിക്കുന്നവരാണ്.
I will build my church.
ഞാൻ എന്റെ സഭയെ പണിയും.
And the gates of Hades will not prevail.
പാതാള ഗോപുരങ്ങൾ അവനെ ജയിക്കില്ല.
Make sure you are identified with Christ.
നാം ക്രിസ്തുവിനോട് താദാത്മ്യപ്പെട്ടിരിക്കുന്നു, അവനോട് ചേർന്നിരിക്കുന്നു എന്ന് ഉറപ്പു വരുത്തുക.
And let our church be identified with Christ.
നമ്മുടെ സഭയും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന സഭയായി തീരട്ടെ.
various gifts of the Spirit, and all the ministries and all the ministries that manifest His grace will prove that God is in our midst.
ദൈവത്തിന്റെ കൃപാവരങ്ങളും അവന്റെ ശുശ്രൂഷയെ അവന്റെ കൃപയെ വെളിപ്പെടുത്തുന്നതായ നാനാതരത്തിലുള്ളതായ ശുശ്രൂഷകളും ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നവയാണ്.
God wants to bless us with His presence.
കാരണം അവന്റെ സാന്നിധ്യത്താൽ അവൻ തന്റെ നാമം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
He desires to be active in the life of the believer and the church, which is His bride.
വിശ്വാസിയുടെ ജീവിതത്തിലും അവന്റെ മണവാട്ടിയാകുന്ന സഭയെ അവന്റെ നിക്ഷേപമാകുന്ന സഭയുടെ ജീവിതത്തിലും അവൻ മഹത്വപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്.
So bearing the name of Jesus is a great privilege.
അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വഹിക്കുക എന്നത് ഒരു വലിയ പദവി തന്നെയാണ്.
But it's also a tremendous responsibility.
എന്നാൽ അത് വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്വമാണ് എന്നറിയണം.
We suffer persecution because we bear His name.
നാം അവന്റെ നാമം ധരിക്കുന്നവരാണ് അവന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരുന്നത്.
John 15:20-21.
യോഹന്നാന്റെ സുവിശേഷം 15:20-21 വാക്യങ്ങൾ.
Remember the word that I said to your servant is not greater than his master. If they persecuted me, they will also persecute you. If they kept my word, they will also keep yours. But all these things they will do to you on account of my name.
ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും, എന്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും.
Now parents try to teach the children to honor the family name.
കുടുംബത്തിന്റെ പേര് അതിന്റെ മാന്യത സൂക്ഷിപ്പാനായിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാറുണ്ട്.
But just in a few moments a family member can actually disgrace.
എന്നാൽ ഒരു നൈമിഷിയോ ഒരു നിമിഷ നേരത്തിനുള്ളിൽ കുടുംബാംഗങ്ങൾക്ക് അവരുടെ കുടുംബത്തിന്റെ പേരിന് അപമാനം വരുത്തുവാനായിട്ട്
കഴിയും.
തലമുറകളായിട്ട് കെട്ടിപ്പടുവാനായിട്ട് പണിതതായ ആ മാന്യത നിമിഷങ്ങൾക്കുള്ളിൽ
തകർക്കപ്പെടുവാനിടയായിത്തീരും.
നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പേരിന് ദോഷം വരുത്തിയതായ ആളുകളെ കുറിച്ച് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഓർക്കുവാൻ
കഴിയും.
വേദപുസ്തകത്തിലും അങ്ങനെയുള്ളവരെ കാണുവാനായിട്ട് നമുക്ക്
കഴിയും.
യൂദ എന്നതായ എബ്രായ പദത്തിന്റെ അർത്ഥം അത് ബഹുമാന്യമായ ആദരിക്കപ്പെട്ടതായ ഒരു പേരാണ്.
It means praise.
സ്തുതി എന്നാണ് ആ പേരിന്റെ അർത്ഥം.
Now what is the New Testament equivalent to the word Judah?
എന്നാൽ യൂദ എന്നുള്ളതിന് പുതിയ നിയമത്തിൽ എന്താണ് അർത്ഥം നാം കൽപ്പിക്കുന്നത്?
Equivalent to Judah in the New Testament.
പുതിയ നിയമത്തിൽ യൂദ എന്ന പദത്തിന് നാം എന്ത് അർത്ഥമാണ് കൽപ്പിക്കുക?
The name Judas. Judah in the Old Testament.
പഴയ നിയമത്തിൽ യൂദ എന്നുള്ള പേരും പുതിയ നിയമത്തിൽ യൂദാസ് എന്ന പേരും എന്നുള്ള അർത്ഥം എന്താണ്? സ്തുതി എന്നാണ് അതിന്റെ മൂലഭാഷയിൽ അർത്ഥം. എന്നാൽ നിങ്ങളുടെ മക്കൾക്ക് ആരെങ്കിലും യൂദാസ് എന്ന പേരിടുമോ? കൊലോസ്യ ലേഖനത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്നതിനെ
കുറിച്ച്
3:17 വാക്യത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് യേശുവിന്റെ നാമത്തിന് ചെയ്തു അവൻ മുഖാന്തര പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നതൊക്കെയും അതോടൊപ്പം നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത്
ആവശ്യമാണ്.
ചെയ്യുന്ന കാര്യത്തിൽ ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതല്ല എങ്കിൽ അത് ചെയ്യാതിരിക്കുകയായിരിക്കും. നന്ദി പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച് കൊലോസ് ലേഖനത്തിൽ തന്നെ 6 തവണ അപ്പോസ്തലൻ പരാമർശിക്കുന്നു. ഞാൻ വാക്യങ്ങൾ സൂചിപ്പിക്കാൻ എഴുതിയെടുക്കണമെങ്കിൽ 1:3, 1:12
12:7
2:7 3:15 3:17 നാം ഇപ്പോൾ വായിച്ച വാക്യം 4:2
Paul was a Roman prisoner when he is writing his letter.
കൊലോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് റോമയിൽ തടവുകാരനായിരുന്നു എന്ന കാര്യം നാം മറന്നുപോകും. അത് അതുകൊണ്ട് തന്നെ നന്ദി പ്രകടിപ്പിക്കുക എന്ന കാര്യം താൻ പറയുന്നത് ഏറെ ശ്രദ്ധയോടുകൂടി
പരിഗണിക്കേണ്ടതാണ്.
നാം പീഡനം അനുഭവിക്കുകയും തടവിലായിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നതായ അനുഭവം.
motivation is to live a life that is godly, set apart unto God.
ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടതായ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള നാല് സുപ്രധാന കാരണങ്ങൾ നാം പരിശോധിച്ചു.
And we notice in all of this the centrality of Jesus Christ.
ഈ കാര്യങ്ങളെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്നുള്ളത് നാം ശ്രദ്ധിച്ചു. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുകൊണ്ട് നാം ക്ഷമിക്കുന്നു. മൂന്നാമത്തെ ആയം 13 വാക്യം അതാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ സമാധാനമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടത്. മൂന്നാമത്തെ ആയം 15 വാക്യം. ക്രിസ്തുവിന്റെ 16 വാക്യത്തിൽ ക്രിസ്തുവിന്റെ വചനമാണ് ഐശ്വര്യമായി നമ്മിൽ വസിക്കേണ്ടത്. ക്രിസ്തുവിന്റെ നാമമാണ് നമ്മുടെ അധികാരം സൂചനമായിരിക്കുന്നത്. അതിനോടാണ് നാം ചേർന്ന് നിൽക്കേണ്ടത്. മൂന്നാമധ്യായം
17.
ക്രിസ്തു അത്രേ സകലത്തിലും സകലവുമാകും. മൂന്നാമധ്യായത്തിന്റെ 11
വാക്യം.
അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട്, ക്രിസ്തുവിനോട് നാം ചേർന്നിരിക്കുന്നതുകൊണ്ട്, വിശുദ്ധമായ ജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ ഉദവികളും അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ ആത്മീയമായി ഈ കാര്യത്തിൽ നാം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടക്കി നമ്മുടെ തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. ഈ ചോദ്യങ്ങളെ നാം പരിശോധിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത് എന്ന്
ചിന്തിക്കുക.
ഈ ദൂത കേട്ടപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്താണ്
സംസാരിക്കുന്നത്?
ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടതായ ഒരു ജീവിതം. കാരണം ദൈവത്തിന്റെ കൃപ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ അവനെ അനുസരിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ വചനം എത്താൻ നിങ്ങൾ സമൃദ്ധി പ്രാപിച്ചിട്ടുള്ളത് കൊണ്ട് ക്രിസ്തുവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാനും അവന് മാന്യത കൽപ്പിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. നിന്റെ ആത്മാവിനാൽ അതിനെ ശക്തനാക്കണമേ എന്ന് പറയുന്നു. ആ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം. അവൻ നിങ്ങൾക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനയ്ക്കുമ്പോൾ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. നിന്റെ വചനത്താലും നിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരുന്നവരായി നിന്റെ ഹിതമൊക്കെയും അനുഷ്ഠിക്കുന്നവരായി തീരുവാൻ തക്കോണം. ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇത് ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ഹൃദയത്തിന്റെ താല്പര്യവും നിന്റെ ഉദ്ദേശവുമായിരിക്കുകയാണ്. കഥാവേ, നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജനമായിട്ട്, ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ജനമായിട്ട്, സകലത്തിലും ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നിന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു ജനമായിട്ട്, സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ആരാധനയുടെയും ഗീതങ്ങൾ ഞങ്ങളുടെ നാവിൽ നിന്ന് ഉയരുന്ന ഒരു കൂട്ടം ജനമായി തീരുവാൻ തക്കോണം. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ.